Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
പ്രതിഷ്ഠിത പരസ്മയാതാത്മനാദി പ്രവൃത്ത. ഇവിടെ ചർച്ച ചെയ്തത് ഭൃഗു ധരിച്ചു, വരുണൻ ഉപദേശിച്ചു, വരുണീവിദ്യ, അതുകൊണ്ട് തന്നെ വരുണീവിദ്യ എന്ന് പറയും. വരുണൻ ഉപദേശിച്ചുകൊണ്ട് ഭൃഗു അതിനെ ഉപദേശിച്ചുകൊണ്ട് ഭാർഗവിയെ തുടങ്ങി ആനന്ദത്തിൽ അവസാനിച്ചു. തപസ്സെയ്ത സാധനേന അനുപ്രവേശ്യ ആനന്ദം ബ്രഹ്മവേദ. മറ്റുള്ളവരും ഈ വിദ്യയെ തപസ്സിലൂടെ ഗ്രഹിക്കണം. നിർദ്ദേശ രീതിയിലും ഉള്ള തപസ് വിദ്യാപ്രതിഷ്ഠാനവും പ്രതിഷ്ഠിക്കാനെ പരമേ ബ്രഹ്മണി പ്രബ്രഹ്മത്തെ സ്ഥിതനാകുന്നു. ബ്രഹ്മേവ പകുതി ഇഷ്ടന്റെ ഫലം ദശിച്ചതി. ഇനി ബാഹ്യഫലത്തെ കുറിച്ച് പറയും. എന്താണ് അന്നവാൻ പ്രഭൂതം അന്നവാൻ ആത്മവിദ്യയുണ്ട്, ബാഹ്യമേയും ഫലമുണ്ട്. അന്നവാനാകുന്നു സത്താം മാത്രമേ സർവമുഖി അന്നവാനിന്റെ വിദ്യാ വിശേഷം അന്നമതി അന്നാദു ദീപ്താഗ്നി പ്രഭൂതമന്നവാസി വിദ്യത എന്ന് പറഞ്ഞു. എന്താ ആത്മവിദ്യ കൊണ്ട് ഗുരുവിന് അന്നം കിട്ടുമെന്ന് പറയുന്നത് എന്താണ് വിശേഷം എന്നൊക്കെ പറയുന്നു. അന്നം എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. നാക്കിയും പന്നിക്ക് വന്ന അന്നമുണ്ട്. ആത്മവിദ്യയുടെ ആവശ്യം അതെന്താ ആത്മവിദ്യ വിശേഷമായി പറഞ്ഞു പറയുന്നു. പ്രഭൂതമന്നവാസി വിദ്യതേ അതിന്റെ താല്പര്യം പറഞ്ഞു. ബ്രഹ്മവിദ്യ വിദ്യാദേശാഭാസം പശിത അനോദനംശിതാത്മത്വം സാക്ഷാത് അനുഭവതാം. ഈശ്വര അനുഗ്രഹമുണ്ട്. ഒരു അജ്ഞനെയാണ് ശരിയാകുന്നതിനെല്ലാം ദുഃഖിക്കുന്നു. ആത്മജ്ഞാനുള്ള കാര്യം പറയാനുണ്ട്. ആത്മജ്ഞാനം ഒരു സുഹൃത്തുള്ളൂ. അതായത് ഭൗതികമായ ദൗതികമായ വ്യവഹാരം വ്യവഹാരങ്ങളെല്ലാം അതെല്ലാം ചിഹ്നത്തിന് വഹിക്കുന്നു. അതിനെല്ലാം അന്യവസ്ഥ വഹിക്കുന്നു. സാധാരണ മനുഷ്യനെ പോലെ ആയിരിക്കില്ല ആത്മജ്ഞാനികളിക്കുന്നത്. അത് അങ്ങനെ സംഭവിക്കും. സാധാരണമായുള്ള വ്യവഹാരങ്ങളും മറ്റും കാണും. അതൊന്നും ആത്മജ്ഞാനികളുമായിട്ട് ബന്ധമില്ല. അതുപോലെ യോഗാഭ്യാസങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ സംഭവിക്കും. യോഗാഭ്യാസം എല്ലാം ചെയ്ത് മനസ്സെല്ലാം ചില പ്രത്യേക അവസ്ഥയിൽ ആയിക്കഴിഞ്ഞാലും ലോകവ്യവഹാരത്തിനും ഭൗതിക വ്യവഹാരത്തിനും അസ്വാഭാവികതയൊക്കെ കാണും. അതുപോലെ പറഞ്ഞാൽ അത് യോഗത്തിന്റെ ഫലമാണ്. പിന്നീടുള്ള അഭ്യാസങ്ങൾ സ്വീകരിക്കുന്നതിനുഭവമായിട്ടാണ് ചിലർ കണ്ണട ചിലുന്ന മൃഗത്തിന് ചിലർ ഇരിക്കുന്ന ഉപയോഗത്തിന് ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ സാധാരണമായ രീതിയിൽ എന്നാൽ ഇവരെക്കാൾ ശുദ്ധന്മാരായി പരിധിയും വരികയും വരാതിരിക്കുകയൊക്കെ ചെയ്യാറ് അസാധാരണമായ വ്യവഹാരങ്ങൾ ഇവിടെ പറയുന്നതല്ല ഇവിടെ വ്യവഹാരത്തിൽ നിന്ന് മാറ്റം വരില്ല അത് സൂചിപ്പിക്കാനും നമ്മുടെ അന്നത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ ഇപ്പൊ അന്നം എന്ന് പറയുന്ന ഒരു മുഖ്യ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത് അന്ന ഏകദേശം പിന്നെന്തിയോ അഭിമാനം പ്രധാനതായും വേണ്ടി അന്നത്തെ കുറിച്ച് പറയുന്നു അന്ന ഉപാസനയെ കുറിച്ച് പറയുന്നു വ്യവഹാരത്തിന് ഒരു മുഖ്യമായ ഉപായം ഒന്നും പണ്ടപാലായ വ്യവഹാരങ്ങളിൽ നിന്നും മാറ്റം വരുന്നില്ല നമ്മുടെ വ്യവഹാരം പഴയവിടെ ഇല്ലായിരുന്നു സംസാരിക്കത്തില്ല ഇങ്ങനെ സംസാരിച്ചാൽ തന്നെ വ്യക്തമായി മനസ്സിലാകത്തില്ല ചിലപ്പോൾ ചർച്ചകൾ കഴിയത്തില്ല ഇതൊക്കെ പലപ്പോഴും പല രോഗികളുടെ ഫലമായിട്ടും മരുന്നുകളെ തീരുന്നു അതിനെ ആൾക്കാരെ പോയിട്ട് അധ്യാത്മിക സിദ്ധി എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അതബദ്ധം ഇങ്ങനെ ഇവരെ സംഭവിച്ചുകൊണ്ടായിരുന്നോ യോഗാഭ്യാസമുണ്ട് ഇവരെ നല്ല വ്യക്തിക്ക് അന്നാലോ ദീപ്താകിനൊരു ഭൂമി അതുകൊണ്ട് വിശപ്പിനൊന്നും കുഴപ്പം വിലത്തിനും നല്ലവണ്ണം ഭക്ഷണം കഴിഞ്ഞു അതൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അതിനടയാളമായിട്ടെടുക്കുന്ന നടത്തുന്നു ഒരാളതിന് സംഭവിച്ചുകൂടായില്ല എന്തെങ്കിലും അഭ്യാസങ്ങൾ സ്വീകരിച്ചു പക്ഷെ അതുകൊണ്ട് ഒരാളെ ഒരു സിദ്ധൻ ഭക്ഷണം കഴിക്കുന്നു ചായ മാത്രം കഴിക്കുന്നു ബീഡിയും മരിക്കും അത് അത് മാത്രം ഉണ്ടായ സിദ്ധനാണ് വാസ്തവത്തിൽ അയാൾക്ക് ആൾസറിന്റെ അസുഖമുണ്ടായി ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി സ്വയം വീഡിയോ മാറിയത് ക്രമേണ അതിന്റെ പേരിലായി സിദ്ധമായി തീർന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ തരുന്നില്ല അഭിമാനത്തിന്റെ ഇടാൻ അവസരമല്ല ദീപാഗിനും ഭവതി നല്ല വിശപ്പുണ്ടായിരിക്കും ദാഹമുണ്ടായിരിക്കും മഹാൻ ഭവതി ഹീനമുഖത്വം ഉന്നതായിരിക്കണമെന്നില്ല ഇന്ന അടയാളത്തെ തിരിച്ചറിയുമ്പോഴാണ് സന്യാസിയാണ് ഇന്ന് ഗ്രഹസ്ഥനാണ് അങ്ങനെ നിരൂപിച്ചിരിക്കുകയാണ് ആശ്രമത്തിന് വേണ്ടിയിരിക്കുകയാണ് ബ്രഹ്മചാരികൾ ഗൃഹപ്രസ്ഥനാണ് ഒന്നും പറ്റുന്ന പ്രജയ പുത്രാദന പശുഭർ ഗുഹാശ്രമഭർ ബ്രഹ്മവർച്ചസേന ശ്രമ നമോജ്ഞാനാദി നിമിത്തേന തേജസ മഹാൻ ഭവതി പിന്നെ ഭൗതികമായി എങ്ങനെയായി സമ്പത്തുണ്ടായെങ്കിൽ പ്രജാതി പുത്രായ ഗൃഹസ്ഥനാണെങ്കിൽ പുത്രനും മറ്റും ഉണ്ടാകും സന്യാസിയാണെങ്കിലും അശ്വതമാരി അതിലുണ്ടായിരിക്കും പശുക്കളും അവശ്വാസ സമ്പത്തിനും ദോഷമാണ് ഗൃഹസ്ഥനാണെങ്കിൽ സമ്പത്തുമുണ്ട് അതും പരസ്യം ബ്രഹ്മവർഗസേന ബ്രഹ്മജ്ഞാനം കൊണ്ടുവരുന്ന അവന്റെ തേജസ് സമതമ ജ്ഞാനാവിധ നിമിത്തേന തേജസ സന്യാസികളുടെ സമതമാണ് ഗൃഹസ്ഥനോട് ഏതുതരത്തിലായതുകൊണ്ടാണ് ശുഭപ്രചാര നിമിത്ത നിൽക്കയാർത്തുവാനായി നമ്മുടെ വിദ്യ പ്രചരിക്കുന്നതുകൊണ്ട് വിദ്യയുടെ പ്രചാരമുണ്ട് വിദ്യയിലൂടെ അയാൾ പൊരുത്തുവാനാണ് ധരിക്കുകയും ധരിച്ച വിദ്യ ഉപദേശിക്കുന്നു അങ്ങനെയാണ് അവിടെ നേരത്തെ ഭൂ വർണ്ണമെന്നും വിദ്യ സ്വീകരിച്ചു വർണ്ണന വിദ്യ ഉപദേശിച്ചു അത് ആ രീതിയിൽ വിദ്യാസമ്പ്രദായത്തിലൂടെ വിദ്യാസമ്പ്രദായത്തിലാണ് പൂർത്തി പലതരത്തിലും ആ പൂർത്തികൾ ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നു പൂർത്തിയായിട്ടോ രാജാക്കന്മാർ കലാകാരന്മാർ പലരും ഉണ്ട് ഗുരുതി അത്തരത്തിലുള്ള ഗുരുതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു ഒരുപാട് പേര് അറിയുന്ന ഗുരുതിയല്ല ആത്മവിദ്യയെ സംബന്ധിച്ച് എന്താണ് തീർക്കുമെന്ന് പറയുന്നത് ബ്രഹ്മവിദ്യാസമ്പ്രദായം ആ ബ്രഹ്മവിദ്യാസമ്പ്രദായത്തിൽ ആ ബ്രഹ്മവിദ്യയിലൂടെ അയാൾ അറിയപ്പെടുന്നതുകൊണ്ട് അതാണ് പ്രവൃത്തി ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്നു പ്രതിജ്ഞാസുകളെ അറിയും ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്നു മരണം ആത്മവിദ്യാസമ്പ്രദായത്തിലൂടെ ഇന്നും അറിയപ്പെടുന്നു കലാകാരിയല്ല മരണനെ അറിയുന്നത് ആരാണോ ആത്മവിദ്യയ്ക്ക് വേണ്ടി ദേശത്തിനെ സമീപിക്കുന്നത് അവരറിയും വരണം എന്ന് പറയുന്നത് ആചാര്യമുണ്ടായിരുന്നു അത് വിദ്യാ പാരമ്പര്യത്തിലൂടെയുള്ള പൂർത്തി ലോകം അറിയുന്നതിനുള്ള ആത്മബോധം ഇനിയൊരു ഉപാസനയെ കുറിച്ച് പറയുന്നു. അന്നം പ്രാണോയം ശരീരമല്ലാതം താഴെ ശരീരം പ്രതിഷ്ഠിതം ശരീരേ പ്രാണപ്രതിഷ്ഠിത അന്നം അന്നേ പ്രതിഷ്ഠിതം സല ഏത് അന്നം അന്നേ പ്രതിഷ്ഠിതം വേദ പ്രതിഷ്ഠതി അന്നവാൻ അന്നാദോ ഭവതി മഹാൻ ഭവതി പ്രജയാ പശുഗുരു ബ്രഹ്മവർജസേന മഹാൻ വിദ്യ കിഞ്ച അന്നേനദ്വാരഭൂതേന ബ്രഹ്മവിജ്ഞാനം യസ്മാത്തസ്മാർമ്മ അന്നവിദ്യ അന്നം ഒരു ഉപായമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചു നേരത്തെ. അന്നത്തിന് പലാർത്ഥവും ഭക്ഷണം വരണ്ടാവും അന്നേനദ്ദേഹം വിരാട്ടാവും. ഏത് വിധത്തിലായാലും ശരി, ഇതെല്ലാം ഒന്നിനോട് ഒന്ന് ചേർന്ന് കഴിയുന്നു. ഒരു ജീവൻ അത് ഭക്ഷിക്കുമ്പോൾ അന്നം അത് വളരെ പരിച്ഛന്നമാണ്. അന്നത്തിന്റെ ശരീരം എന്ന് പറയുമ്പോൾ എന്താണ്? അതും ആ ഭക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. കുറച്ചുകൂടെ സ്ഥൂലവും വ്യക്തവും മഹത്വമാണ്. ഈ അന്നത്തെ തന്നെ വരുന്ന വിരാട് എന്നുള്ളത് ഈ കാണുന്ന സർവ്വ അന്നുണ്ടെന്ന്. അപ്പൊ ഇത് ദ്വാരപ്രദേന ഇത് ഉപായങ്ങൾ ഏതായാലും ജ്ഞാനത്തിനായാലും ശരി, ഉപാസനയ്ക്കായാലും ശരി, അന്നത്തിന് പ്രാധാന്യമുണ്ട്. ബ്രഹ്മവിജ്ഞാത അവരുടെ ബ്രഹ്മത്തെ അറിഞ്ഞു യസ്മാ തസ്മാ അതുകൊണ്ട് ഗുരുമുഖ ഇത് ആത്മജ്ഞാനം വരെയുള്ള കാര്യങ്ങൾ വിപകരിച്ചതാണ്. ഭക്ഷണമായിട്ടായാലും ശരീരമായിട്ടായാലും ഈ വിരാട് പുരുഷനായിട്ടായാലും ശരി, അതുകൊണ്ട് ഗുരുവിന് എന്നതുപോലെ തന്നെ അന്നത്തെ നന്ദിക്കരുത്. തദ്ദേശീയം ബ്രഹ്മവിദ്യോ വർദ്ധനം ഉപദേശിക്കുകയും ഇവിടെ ബ്രഹ്മോപാസനം എന്റെ വ്രതമായിട്ട് പറയുന്നു, നിയമമായിട്ട് പറയുകയും ഉപാസനയെന്ന് പറയും നമുക്ക് നന്ദിക്കരുത്. ബ്രഹ്മജ്ഞാനിക്ക് പ്രത്യേകിച്ച് ഉപദേശത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷേ ബ്രഹ്മവിദ്യോട് ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നു. സാധുദശാനുഷ്ഠാനം സാധുവിന്മാരുടെ അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടാണ്, സാധുവിന്മാരുടെ അനുഷ്ഠാനത്തിന് വേണ്ടി നമ്മുടെ പറയുകയാണ്. ഒരു വ്രതമായിട്ട് നമ്മുടെ സാധുവിന്മാർ അന്നത്തെ നന്ദിക്കരുത്. അന്നത്തിന് നന്ദിക്കുന്നതിന് സ്പഷ്ടമാണ്, ഭക്ഷണം നല്ലവണ്ണം കഴിക്കുന്നു. വേറെ അന്നത്തെ നന്ദിക്കണം, അന്നത്തിനോട് ആരെങ്കിലും ഉണ്ടാകാത്തവരാണ്. അന്നുകൊണ്ട് ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം, ചുറ്റം പിടിച്ചതുകൊണ്ട് ഇരിക്കുകയും പറയുന്നത് ഭക്ഷണം കഴിക്കാതിരുന്നു പെട്ടെന്ന് ബ്രഹ്മത്തെ പ്രാപിക്കാം എന്ന് പറയുന്നത് പറയുന്നു. ഭക്ഷണം കഴിക്കാതിരുന്നു പെട്ടെന്ന് മഹാനോകാശം കഴിയാം എത്ര പേട്ട് ബ്രഹ്മജ്ഞാനൊന്നും ഉണ്ടാകുന്നു. പ്രയാസം കഴിക്കുക, ഓരോ ജോലിയും നല്ലവണ്ണം കഴിക്കുക, അതെല്ലാം വീട്ടിൽ ചർച്ച ചെയ്തതാണ്. ഒന്നും നന്ദിക്കേണ്ടതെന്നല്ല, മൂന്ന് തകരാറുകളും ഭക്ഷണം സൂക്ഷിച്ച് കഴിക്കുക. അന്നത്തെ നന്ദിക്കരുത് പറയുന്നു. സാധകന്റെ അനുഷ്ഠാനത്തിലൂടെ പറഞ്ഞിരിക്കുന്നു അന്നസ്ഥിതി അന്നസ്ഥിതിക്ക് അനുസ്ഥിതി ഭക്തന്റെ അന്യസ്ഥി ബ്രഹ്മ ഉപലബ്ധിതീ അന്നത്തെ സ്ഥിതിക്കുന്നു. അത് ബ്രഹ്മ ഉപലബ്ധിക്കുകയാണ് ഉപേക്ഷകാരൻ ഒരു സ്ഥലത്തും എടുത്ത് പറയും. അന്നത്തെ നിഷേധിക്കരുത്, ഇതേപ്രിയുടെ ശരീരത്തെ ഉപദ്രവിക്കരുത്. അന്നത്തെ നിഷേധിച്ചാൽ അത് ശരീരത്തെ ഉപദ്രവിക്കുന്നതാണ്. ഭക്ഷ്യകാരം വരും ഭാഗദോഷം എന്നൊരു രോഗം പിടിപെടും, അന്നജ്ഞാനമെല്ലാം ഉണ്ടാകുന്നു, രോഗത്തെ ഉണ്ടാകും. അതുകൊണ്ട് അന്നത്തിൽ ഉപേക്ഷ വിചാരിക്കുന്നത് അത് നല്ല ഭക്ഷണം, സാത്വികമായ ഭക്ഷണം കഴിക്കും. എല്ലാ ദിവസവും നമ്മൾ നെയ്യും എല്ലാം ചേർത്ത് ഭക്ഷണം കഴിക്കും. ആരോഗ്യത്തിന് പറ്റിയ രീതിയിൽ വടക്കേണ്ടതിനൊക്കെ അങ്ങനെ നെയ്യൊക്കെ ചേർത്ത് നല്ല ഭക്ഷണമുണ്ട്, സമയങ്ങളൊക്കെ കഴിക്കും. ഭക്ഷണത്തിന് എന്തുകൊണ്ടാണ് അന്നൊന്നും ഇന്ത്യ ഇന്നത്തെ ആദരിക്കുന്നു? അന്നത്തെ ആദരിക്കുന്നത് അത് കഴിച്ചുകൊണ്ടാണ്. അതിന് അന്നത്തെ ആദരിക്കുന്നത് പൂജിക്കാൻ കിട്ടും കിട്ടത്തില്ല. അതൊന്നുകൂടി പറയുന്നുണ്ട്, അന്നത്തിന് പ്രാധാന്യം പ്രാണമുള്ള അന്നം ശരീരാന്തരഭവ പ്രാണസ്. ഈ പ്രാണൻ അന്നത്തെ ആശ്രയിച്ചില്ലേ സംഭവിക്കുന്ന ഉദാഹരണത്തിന്റെ അവർ തെളിയിക്കുന്നു. ഭക്ഷണം ശരിക്ക് കഴിച്ചാൽ പ്രാണൻ ശരിക്ക് പ്രവർത്തിക്കും. ഭക്ഷണം കഴിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ പ്രാണൻ ക്ഷീണിക്കുന്നു, ശരീരം ക്ഷീണിക്കുന്നു, മനസ്സ് ക്ഷീണിക്കുന്നു, സ്മൃതിയെ ബാധിക്കുന്നു. പിന്നെയുള്ള ബ്രഹ്മജ്ഞാനമില്ല. രണ്ടു ദിവസം പട്ടിണി ഇരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം തോന്നുന്നു. സമയം നിലനിന്നില്ല. അത് സിദ്ധി സാധ്യമായിരിക്കുമെന്ന് മാത്രമേ വേണ്ടി സാധിക്കും, ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. കർഷകന്റെ ശരീരസ്ഥം ഭൂതഗ്രാമത്തെ ശരീരസ്ഥം തന്നിധ്യാസുര നിശ്ചയാൻ നടക്കാറ്. ഭക്ഷണം അനുസരിച്ച് കഴിക്കാതെ ശരീരത്തേക്ക് പീഡിപ്പിക്കുന്നത് അതെല്ലാം പീഡിപ്പിക്കുന്ന ഒരു സമയമാണ്. പിന്നെയുള്ള ശരീര അന്തർഭാവ പ്രാണിച്ച് ഈ പ്രാണനെ നിലനിർത്തുന്നതും ശരീര അന്തർഭാവത്തിൽ എന്നാണ് പ്രാണനെ ഉപയോഗിച്ച് അഭ്യാസം ചെയ്യുന്നതും നല്ല ഭക്ഷണം കഴിഞ്ഞു വളരെ സാത്വികമായ വളരെ പൗഷ്ടികമായ ശരീരത്തിനും പ്രാണികൾക്കും ബലം കൊടുക്കുന്നു നല്ല ഭക്ഷണം കഴിച്ചാലും ഏതും മറ്റും സാധ്യമാണ്. ഇവിടെ അമിത ഭക്ഷണത്തെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ രാജസ താമസ ഭക്ഷണങ്ങളെ നിഷേധിക്കുന്നു. ഭക്ഷണത്തെ നിഷേധിക്കുന്നിടത്തല്ല അതിനെയാണ്, രാജസ താമസ ഭക്ഷണവും നിഷേധിക്കുന്നു. പക്ഷെ സാത്വികമായ ഭക്ഷണം അതിന് നിഷേധിക്കുന്നില്ല. ആയുർവേദം പറയും, ആയുസം എന്ന് പറയുന്ന നെയ്യാണ് ധാരാളം കഴിക്കുന്നത്. കൊളസ്ട്രോൾ ഉള്ളവർ വേണ്ട, ബാക്കിയുള്ളവരുടെ കാര്യം അതൊക്കെ ശരിയായി. അസ്യ അന്ധപ്രതിഷ്ഠിതം ഭവതി തത്തസ്യ അന്നം ഭവതി. ഈ ശരീരത്തിന്റെ അന്നമാണ് പ്രാണൻ. എന്തുകൊണ്ടാണ് അതിനുള്ളതാണ്? ശരീരത്തിലെ പ്രാണപ്രതിഷ്ഠിതം തസ്മേ പ്രാണ അന്നം. തിരിച്ചും പറയാം, ശരീരത്തിലാണ് പ്രാണൻ ഒഴുകുന്നത്. പ്രാണ അന്നം ശരീരം അന്നാദം വിഭാ ശരീരമൊക്കെ അന്നം പ്രാണ അന്നാഥ. ശരീരം അന്നമാണ്, പ്രാണൻ അന്നാദനായി. തസ്മത് പ്രാണ ശരീരം പ്രതിഷ്ഠം. പ്രാണത്തിൽ ശരീരം ഇരിക്കുന്നു, ശരീരത്തിൽ പ്രാണമില്ലിരിക്കുന്നു എന്നെല്ലാം പറയുന്നതാണ്. ഇത് പരസ്പര ബന്ധമായിരിക്കുന്നു, ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പം നിമിത്തത്വ ശരീരസ്ഥിതിയെ, ശരീരസ്ഥിതി പ്രാണനിമിത്തമാണ്. പ്രാണന്റെ സ്ഥിതി ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് ഇതിന്റെ പരസ്പര ബന്ധം ഇങ്ങനെ ദൃഢമായിരിക്കുന്നത് തസ്മാതുഭയം ശരീരം പ്രാണിച്ച അന്നം ഒന്നാമത് സാധനം രണ്ടും ശ്രദ്ധിക്കുന്നു. രണ്ടും അല്ല, രണ്ടും ഒന്നാമതനാണ്. ഞാൻ അന്യോന്യസ്മിൻ പ്രതിഷ്ഠിതം. ഇത് പരസ്പരം പ്രതിഷ്ഠിക്കുന്നത്, പരസ്പരം ആശ്രയം, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. തേന ഒന്ന് ഞാൻ അന്യോന്യ സപ്രതിഷ്ഠിത തേന അന്നാദ. ഇത് പരസ്പരം ആശ്രയിക്കുന്നു. പരസ്പരം ഒന്ന് മറ്റൊന്നിന്റെ ആധാരമാണ്. മറ്റൊന്നും ഞാൻ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ഞാൻ അന്നമെന്നും അന്നാദനെന്നും പറയുന്നു. തസ്മാ പ്രാണശരീരം ച ഉഭയം അന്നം അന്നാദം ച. രണ്ടും അന്നവുമാണ് അന്നാദവുമാണ്. ഒന്നിനെ ആശ്രയിക്കാതെ മറ്റൊന്നും നിലനിൽപ്പില്ല. ഒന്ന് മറ്റൊന്നിന്റെ ഇരിപ്പിടമാണ്, ആശ്രയമാണ്. ശരീരം എന്നുള്ളതാണ് ഏത് ബ്രഹ്മജ്ഞാനത്തിനാണ് ശരീരമാണ്. ശരീരം പ്രവിട്ടൊരു ജ്ഞാനമാണ്. അതുകൊണ്ട് അന്നത്തെ അങ്ങനെ പറയുമ്പോ വ്രതങ്ങളും മറ്റ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഭക്ഷണത്തെ മറ്റും ഉപേക്ഷിച്ചു എന്നുള്ള വ്രതം അതെല്ലാം ചെയ്യാറുള്ള ആൾക്കാർ. ഇപ്പൊ അവിടെ അന്നത്തിന് മുമ്പേ ആവത്തില്ല. വ്രതങ്ങളെല്ലാം പാപപരിഹാരാർത്ഥമാണ്. അത് ഒരുപാട് അന്നം കഴിച്ചതിന്റെ പാപം ആവശ്യത്തിൽ കൂടുതലായൊരു ദോഷമാണ്. ആവശ്യത്തിൽ കൂടുതലൊക്കെ ആയി കഴിഞ്ഞാൽ അത് മനസ്സിനെയും ശരീരത്തിനും ഇന്ദ്രിയങ്ങളെയൊക്കെ ദോഷിപ്പിക്കും. ഒക്കെ പാകപ്രവൃത്തിയിൽ ഏർപ്പെടും. അപ്പോൾ അതിന്റെ പരിഹാരമായിട്ട് വ്രതങ്ങളും മറ്റും ഉദ്ദേശിക്കും. അപ്പൊ അതിന് ദോഷമുണ്ട്, അതൊന്ന് ബാലൻസ് ചെയ്യണം. ഇപ്പൊ അവിടെ ഒരുപാട് കഴിച്ചും ഇപ്പൊ കുറച്ച് ഒന്നും കഴിക്കുന്നില്ല. അതൊന്നുമില്ല. അവിടെ നിന്ന് വന്ന മുമ്പേ പാപം നിന്ന് പ്രായശത്തിൽ ജീവൻ തരും. പാപപ്രായശത്തോളം നിലയ്ക്ക് അവന് വ്രതങ്ങളും മറ്റും നിർദ്ദേശിക്കുന്നത് സാമാന്യമായ രീതിയിൽ. പാപമൊന്നും വലുതായിട്ടില്ലെങ്കിൽ അത്തരം വ്രതങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പാപമുണ്ടെങ്കിൽ അത് സാധിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞതാണ് ആത്മാവിശ്വാസം. ഇതൊക്കെ കൽപ്പിതമാണ്. ഇത് കൽപ്പിതമെന്ന് പറയുമ്പോൾ പരമാർത്ഥത്തെ പറയുന്നു, വ്യാവഹാരികമായിട്ട് വ്യവഹാരികമായിട്ടെല്ലാം പറയുന്നത് നമ്മളാണ്. അത് ഒരു ആധ്യാത്മിക സാധനയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ള അതിനൊക്കെ സ്വീകരിക്കണം. വിരോധമായിട്ടുള്ളതൊന്നും സ്വീകരിക്കണം, ആവശ്യമുള്ള സ്വീകരിക്കണം. സാത്വികമായാലും അത് ആവശ്യമുള്ളതാണെന്ന് സ്വീകരിക്കണം. രാജസത്താവശ്യമായ അന്നും ഉപേക്ഷിക്കുന്നു. ഇതിനാണ് സുരാപാലം നിഷേധിച്ചിരിക്കുന്നത്, വിഘൃതപാലം വിധിച്ചിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ്, അതെല്ലാം ആവശ്യമുള്ളത് കൊണ്ടാണ്. പൂർവികം വേണ്ടി പരിമിത പ്രതിഷ്ഠിതം അന്നാദോ ഭവതി ഇത്യാദി പൊതുവെ ഇതൊരു ഉപാസന കൂടിയാണ്. ഒരു ഉപാസനയിലുള്ള രീതിയിൽ നിന്ന് സ്വീകരിക്കുന്നു. ഉപാസന ധ്യാനം ഭാവന വൈദികമായ ഉപാസനകളുള്ള ഇങ്ങനെ ഉപാസന എന്ന് പറയുമ്പോൾ വൈദികന്മാർ അർത്ഥബോധത്തോടുകൂടി ഈ മന്ത്രത്തെ ആവർത്തിക്കുന്നു. അതാണ് വൈദിക ഉപാസന. അതാണ് വേദചർമ്മം സ്വാധ്യായം നിലയിലുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല. സ്വാധ്യായം എന്നുള്ള നിലയ്ക്ക് അർത്ഥം അറിഞ്ഞൊരു ചെല്ലുന്ന അത് ഉപാസനയായി. അത് സ്വാധ്യായമല്ലാത്ത സമയത്തും അർത്ഥം ധരിച്ചിരിക്കുകയാണ്. സ്വാധ്യായത്തിൽ നിന്ന് തന്നെ അർത്ഥം മനസ്സിലായി. എന്നതാണ് അന്ന വ്രതം, എന്താണ് അത് ജീവിതത്തിന് മറ്റു സമയത്ത് ഓർമ്മിച്ചത് പാലിക്കുന്നത്. അപ്പോൾ അത് അന്ന വ്രതമാണ്, അത് ഉപാസനയായി. വൈദികരെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉപാസനകൾ അന്നല്ല, പല ഉപാസനം ഏത് ഭാഗമാണ് അധ്യയനം ചെയ്യുന്നത് അവിടെയെല്ലാം ധാരാളം ഉപാസനകളും ഇതെല്ലാം സ്വാധ്യായത്തിൽ തന്നെ ഉൾപ്പെടുന്നു. അതെല്ലാം സ്വാധ്യായ ശേഷവും അതെല്ലാം സ്മരിക്കുന്നു, അതിനനുസരിച്ച് ജീവിക്കുന്നു. ഉപാസനയായി അങ്ങനെ ഉപാസിക്കുന്നതും വേദാത്മനെ ഉപാസിക്കുന്നതും പ്രതിഷ്ഠത്തി അന്ന അന്നാദാത്മനായവ അവനന്ന അന്നാന്റെ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു, പ്രാണശരീര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലം പറയുന്നു ദീർഘായു. എല്ലാവരും പ്രാണശരീര ഭാവത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതിന് പറയുന്നതാണ് ചിരം ദുഷ്ടതി ജീവനും ദീർഘായുസായിരിക്കും. അങ്ങനെയുള്ള ഭക്ഷണമൊന്നും കഴിക്കാതെ ഇതിന് കഴിഞ്ഞാൽ ആയുസ് നഷ്ടപ്പെടും. നല്ല ഭക്ഷണം കഴിച്ച് ഇതിനുള്ള ആയുസ് കൂടും. ഇതിന് ചിരം ദുഷ്ടതി ജീവനും ഇങ്ങനെയുള്ള ഫലം ശ്രദ്ധയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുക. നമ്മൾ പ്രത്യേകിച്ചും അന്നത്തിന് വളരെ ധർമ്മഭൂമി കാണിക്കാറുണ്ട് ഇന്നത്തെ പോലെ.